ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ റമ്പാശൻ, വന്നിയ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ലോകത്തിൻ്റെ പല ഭാഗത്ത് ആയിരുന്നുകൊണ്ട് ഈ വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളുമേ, ഏവർക്കും ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ വന്ദനം അറിയിക്കും. പരിശുദ്ധമായ 25 നോമ്പിലൂടെ നാം കടന്നു പോവുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതം ഏത് നിലയിൽ ആയിരിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥമായ ഒരു കാഴ്ച നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കുറവുകൾ അപ്പോഴാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് കൂടുതൽ വിശുദ്ധിയോടും സമർപ്പണത്തോടും നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാളിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകേണ്ടതിന് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ പല ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത് മരുഭൂമിയിൽ കൂടെയുള്ള ഒരു യാത്രയാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ കനാൻ നാട്ടിലേക്ക് പോകുന്ന ആ യാത്ര പോലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ മരുഭൂമിയിൽ കൂടെയുള്ള ഒരു യാത്രയാണ് പഴയ നിയമത്തിൽ ക്രിസ്തീയ ജീവിതം. സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം ഒരു അക്കരെ യാത്രയാണ്. അക്കരയ്ക്ക് പോകുന്ന സിയോൻ സഞ്ചാരികൾ, പക്ഷെ കൊടുങ്കാറ്റും പ്രധാന പെരുങ്കാറ്റും വേദനകളും തിരമാലകളും എല്ലാം അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ അവിടെ പടകിൽ കർത്താവുണ്ട്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ, കാറ്റും തിരമാലയും ശാന്തമാക്കുവാൻ കഴിവുള്ള കർത്താവ് ആ പടകിലുണ്ട്. എന്നാൽ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണെന്ന് പറഞ്ഞിരിക്കും. ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ് നമ്മളെല്ലാവരും. ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ പല പ്രതികൂലങ്ങൾ നമുക്ക് നേരിടേണ്ടി വരാം. ശാരീരിക വിഷമതകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം. പ്രലോഭനങ്ങൾ നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ടാകാം. എങ്കിലും നമുക്ക് മുമ്പേ ഓടുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ഓടിയാൽ നമ്മളൊരിക്കലും തടന്നു പോകുവാനായിട്ട് ഇടയില്ല. ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഇന്ന് നിങ്ങളോടൊന്നിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഫിലിപ്പിയർ 3:14, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഇവിടെ ഒരു ഓട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. അന്നു മുതൽ ഒരു ഓട്ടം ആരംഭിച്ചു. ഒരു ആത്മീയ ഓട്ടം ആരംഭിക്കുകയാണ്. ആ ഓട്ടത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നോ ഒന്നുമല്ല, ക്രിസ്തുയേശുവിനായി പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. പക്ഷെ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ക്രിസ്തീയ ജീവിതം ഒരോട്ടമാണ്. ഒരോട്ടമാണെങ്കിൽ ഓട്ടത്തിന് ഒരു ആരംഭമുണ്ട്, ഓട്ടത്തിന് ഒരു പുരോഗതിയുണ്ട്, ഓട്ടത്തിന് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ക്രിസ്തീയ ജീവിതമാകുന്ന നമ്മുടെ ഓട്ടത്തിൻ്റെ ആരംഭം എവിടെയായിരുന്നു? നമ്മളെവിടെയാണ് ഈ ഓട്ടം ആരംഭിച്ചത്? ഈ ആരംഭിച്ചതിനെക്കുറിച്ച് പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2:20 നാം വായിക്കും. 2 പത്രോസ് 2:20, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യത്തെ വിട്ട് ഓടിയവർ വീണ്ടും അതിൽ തോറ്റ് കുടുങ്ങിപ്പോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിത്തീരും. നമ്മുടെ ഓട്ടത്തിന്റെ ആരംഭം യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താലായിരുന്നു. യേശുക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടായിരുന്നു. അത് മാമോദീസായി സംഭവിച്ച ഒരു കാര്യമാണ്. വിശുദ്ധ മാമോദീസായിലാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ ഓട്ടം ആരംഭിച്ചത്. ഈ ആത്മീയ ഓട്ടമെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മാലിന്യത്തെ വിട്ടുള്ള ഓട്ടമാണ്. ലോകത്തിൻ്റെ മാലിന്യത്തെ വിട്ടുള്ള ഓട്ടം. മാലിന്യത്തെ വിട്ട് ഓടുവാൻ നമ്മളെ പ്രേരിപ്പിച്ചത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമാണ്. വിശുദ്ധ മാമോദീസായിൽ ഓട്ടം ആരംഭിച്ച നമ്മൾ ഇന്ന് ഓട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ടോ? നമ്മൾ എങ്ങോട്ടാണ് ഇപ്പോഴും ഓടുന്നത്? ഇപ്പോഴും നമ്മൾ ആത്മീയ ഓട്ടക്കളത്തിൽ തന്നെയാണോ? അതോ പിന്മാറിപ്പോയോ? നിരാശപ്പെട്ടു പോയോ? ഭാരപ്പെട്ടു പോയോ? പാപത്തിൻ്റെ പ്രലോഭനങ്ങളാൽ വശീകരിക്കപ്പെട്ട് നമ്മൾ ഓട്ടം നിർത്തിവെച്ചോ? ഇതൊക്കെ ഒന്ന് പരിശോധിക്കുവാണ്ടൊക്കെ വണ്ണം ഈ ധ്യാനം നമ്മളെ ഏറെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വിശുദ്ധ മാമോദീസായെക്കുറിച്ചുള്ള ആ ചിന്ത, ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകണം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-6 അധ്യായങ്ങളിൽ ഈ ഒരു കാര്യമാണ് വിവരിച്ച് പറയുന്നത്. റോമാലേഖനം 5 അധ്യായത്തിൽ യേശു നമ്മളെ രക്ഷിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശു നമ്മളെ വീണ്ടെടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീണ്ടെടുപ്പിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. യേശു എന്നെ വീണ്ടെടുത്തെന്ന് എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഓട്ടത്തിൽ ശക്തിയോടെ മുന്നോട്ട് നീങ്ങുവാൻ, ലോകത്തിന് മാലിന്യത്തെ വിട്ട് എപ്പോഴും ഓടുവാൻ നമുക്ക് ഇടയാവുകയുള്ളൂ. റോമാലേഖനം 5 മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യനാരായിരുന്നു? ക്രിസ്തു നമ്മളെ രക്ഷിച്ചപ്പോൾ മനുഷ്യനാരായിരുന്നു? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പുത്രന്റെ മരണത്താൽ നമ്മളെ വീണ്ടെടുത്തെന്ന് പറയുന്നവിടെ നാം പാപികളായിരുന്നു, അഭക്തരായിരുന്നു. നാം പാപികളായിരുന്നു, അഭക്തരായിരുന്നു. പിന്നീട് പറയുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ തക്ക സമയത്ത് അഭക്തത്തിന് വേണ്ടി മരിച്ചു. നാം ബലഹീനരായിരുന്നു. വീണ്ടും പറയുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നമ്മളെ വീണ്ടെടുത്തു. നാം ശത്രുക്കളായിരുന്നു. ഒരു നന്മയും മനുഷ്യനിലില്ലായിരുന്നു. ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുമ്പോൾ ഒരു നന്മയും മനുഷ്യനിലില്ലായിരുന്നു, ഒരു നീതിയും മനുഷ്യനിലില്ലായിരുന്നു. അവൻ ശത്രുവായിരുന്നു, അവൻ പാപിയായിരുന്നു, അവൻ ബലഹീനനായിരുന്നു, അവൻ ശത്രുവായിരുന്നു. അതുകൊണ്ട് ദൈവ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പുത്രൻ്റെ മരണത്താൽ നമ്മളെ വീണ്ടെടുത്തതാണ് ദൈവകൃപ. ആ ദൈവകൃപ എപ്പോഴും നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 6 അതുകൊണ്ട് നമ്മളെന്താണ് ചെയ്യേണ്ടത്, നമ്മളെന്താണ് അറിയേണ്ടത് എന്ന് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമ്മളെ നീതീകരിച്ചെന്ന്. രക്ഷയ്ക്ക് 3 പടിയാണുള്ളത്. നാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് നാം പറയുമല്ലോ, അതേസമയം തന്നെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. 3 നാം രക്ഷിക്കപ്പെടും. 3 തലങ്ങളുണ്ട്. ഇപ്പോൾ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നാം വീണ്ടും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, 3 പൂർണ്ണമായി രക്ഷിക്കപ്പെടും. അപ്പോൾ എന്താണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ നീതീകരിച്ചു എന്നാണ് രക്ഷിക്കപ്പെട്ടു എന്ന വാക്കിൻ്റെ അർത്ഥം. പാപികളായ നമ്മളെ യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ നമ്മളെ നീതീകരിച്ചു. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുത കിട്ടിയിരിക്കും. നാം പാപികളല്ലെന്ന് ദൈവം വിധിച്ചിരിക്കും. ദൈവത്തിൻ്റെ കോടതിയിൽ പാപികളായ നമ്മളെ യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ, യേശുവിൻ്റെ മരണത്താൽ നീ ഇനി പാപിയല്ലെന്ന് വിധിച്ചിരിക്കും. അതാണ് നീതീകരണം. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു. പക്ഷെ ഇപ്പോഴും നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പാപത്തിൻ്റെ സ്വാധീനം ലോകത്തുണ്ട്, പാപത്തിൻ്റെ പ്രലോഭനം ഈ ലോകത്തുണ്ട്. ആ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും പാപത്തിൻ്റെ പ്രലോഭനത്തിൽ നിന്നും ഈ ക്രിസ്തീയ സഭയിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നാം വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അതാണ് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം. ഒടുവിലായി നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കിൽ നാം മഹത്തീകരിക്കപ്പെടും. ഗ്ലോറിഫിക്കേഷൻ, നാം മഹത്തീകരിക്കപ്പെടും പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്. ഇനി ഒരിക്കലും പാപത്തിൻ്റെ പ്രലോഭനം കടന്നു വരാതെ വണ്ണം നാം പൂർണ്ണമായി മഹത്തീകരിക്കപ്പെടും, നാം പൂർണ്ണമായി രക്ഷിക്കപ്പെടും. ഈ രക്ഷയുടെ ആദ്യത്തെ പടിയാണ് മാമോദീസ. നമ്മുടെ മാമോദീസായി അറിയുക, മാമോദീസായി നമ്മൾ ലോകത്തിൻ്റെ മാലിന്യത്തെ വിട്ട് ഓടിയവരാ. ആ ഓടിയ നമ്മൾ പിന്നെയും അതിൽ തോറ്റു കുടുങ്ങിപ്പോകരുത്. അങ്ങനെ തോറ്റു കുടുങ്ങിപ്പോകുന്നവരെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പിന്നെ തുടർന്ന് പറയുന്നുണ്ട്, അവരെ ഛർദ്ദിച്ചു കഴിഞ്ഞിട്ട് ആ ഛർദ്ദിയിലേക്ക് വീണ്ടും തിരിയുന്ന നായെ പോലെയാണ്, കുളിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ചെളിയിക്കിടന്ന് പിന്നെയും ഉരുളുന്ന പന്നിയെ പോലെയാണ്. അങ്ങനൊരു ക്രിസ്ത്യാനി ആകരുത്, നാം മാലിന്യത്തെ വിട്ട് ഓടിയവരാണ്. ചില ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. റോമാലേഖനം 6:6 പറയുന്നു, നാം ഒരു കാര്യം അറിയണം. എന്താണ് അറിയേണ്ടത്? റോമർ 6:6 പറയണം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തെ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടുവെന്ന് അറിയും. അറിയണം, എൻ്റെ പാപ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, അവൻ മരിച്ചു. ഇനിയൊരിക്കലും പാപത്തിന് ഞാൻ അടിമയല്ല, അടിമപ്പെടേണ്ടവനല്ല. എൻ്റെ പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് ഞാൻ അറിയുന്നു. അതാ മാമോദീസ. എൻ്റെ മാമോദീസയുടെ ദിവസം എൻ്റെ പാപ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ അറിയും. 2:6:11 പൗലുസ്ലീഹ പറയുന്നു, നിങ്ങൾ എണ്ണണം. എന്താണ് എണ്ണണ്ട്? അവണ് നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. നിങ്ങളെക്കുറിച്ച് എണ്ണണം, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരാണ്, ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരാണെന്നും നിങ്ങളെ തന്നെ എണ്ണണം. 3:1 പറയുന്നു, നിങ്ങൾ സമർപ്പിക്കണം. 6:13 നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധി നീതിയുടെ ആയുധങ്ങളുമായും കർത്താവിന് സമർപ്പിച്ചു കൊള്ളുവീൻ. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായി സമർപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശരീര അവയവങ്ങളെ നീതിയുടെ ആയുധമായിട്ടും കർത്താവിന് സമർപ്പിക്കണം. അപ്പൊ നമ്മൾ അറിയണം, നമ്മൾ എണ്ണണം, നമ്മൾ സമർപ്പിക്കണം. മാമോദീസായ ഓർക്കുക, യേശുവിൻ്റെ രക്ഷയെ ഓർക്കുക. ആ രക്ഷയുടെ ഫലമായിട്ടാണ് ലോകത്തിൻ്റെ മാലിന്യത്തെ വിട്ട് ഓടിയവർ പിന്നെയും അതിൽ തോറ്റു കുടുങ്ങിപ്പോകുവാൻ നമുക്ക് ഇടയാകരുത്. നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ഓട്ടക്കാരനെ പരിചയപ്പെടുന്നുണ്ട്. ആ ഓട്ടക്കാരൻ്റെ പേര് യാക്കോബ് എന്നാണ്. ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ് ഇവിടെയും ഓടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് ഓടുന്നത്? തെറ്റുകൾ ചെയ്തിട്ട് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഓടുന്നവൻ. ആദ്യമായി തൻ്റെ പിതാവായ ഇസ്ഹാക്കിനെ കബളിപ്പിച്ച് അനുഗ്രഹങ്ങൾ മേടിച്ചു. സഹോദരനായ ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം മേടിച്ചു, അനുഗ്രഹങ്ങളെല്ലാം മേടിച്ചു. പിന്നെ ഏശാവിനെ പേടിച്ച് പദ്ദൻഅരാമിലേക്ക് ഓടിപ്പോയി. പദ്ദൻഅരാമിൽ ചെന്നിട്ട് ലാബാനെ കബളിപ്പിച്ച് അവന് ഭാര്യമാര്, ആടുമാടുകള്, ഗ്രഹവിഗ്രഹങ്ങള് എല്ലാം മോഷ്ടിച്ച് അവിടുന്ന് അവൻ ഓടിപ്പോയി. ഇങ്ങനെ ഓടുകയാണ്, കപടത്തരം കാണിച്ചിട്ട് പാപം ചെയ്തിട്ട് ഓടുന്നവൻ. അവൻ്റെ ഓട്ടം പാപത്തിലുള്ള ഓട്ടമാ, ലോകത്തിൻ്റെ തിന്മയിലുള്ള ഓട്ടമാ. യേശുവിന് പിന്നാലെ ഓടാൻ ഇറങ്ങിയ പലരും ഇന്ന് ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ ഓടിയിരിക്കുന്നു, ലോകത്തിൻ്റെ തിന്മകളുടെ പുറകെ ഓടിയിരിക്കുന്നു. അങ്ങനെ ഒരിക്കലും ഓടിയവനാ യാക്കോബ്. പക്ഷെ ഓടിയവനെ ദൈവം പിടിച്ചു. അത് യാബോക്ക് എന്ന കടവിൻ്റെ തീരത്ത് വെച്ചാ. ഉൽപ്പത്തി പുസ്തകം 32 ആ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ലാബാന്റെ ഭവനത്തിൽ നിന്ന് ഓടി വരുമ്പോൾ യാക്കോബിനെ യാബോക്ക് കടവിൻ്റെ തീരത്ത് വെച്ച് ദൈവദൂതൻ കയറി അങ്ങ് പിടിച്ചു. ഒരു മൽപ്പിടുത്തം ആരംഭിച്ചു. ആ മൽപ്പിടുത്തത്തിൻ്റെ അവസാനം ദൈവദൂതൻ യാക്കോബിൻ്റെ തുടയുടെ തടത്തിൽ തൊട്ടു. അവൻ്റെ തുട ഉളുക്കിപ്പോയി. ഉളുക്കിയ തുടയുമായി പഴയ പോലെ ഓടാനൊന്നും യാക്കോബിന് പറ്റത്തില്ല. ഉളുക്കിയ തുടയുമായി ഓടിയാലും നമുക്കറിയാം ഓടുന്നത് യാക്കോബാണെന്നറിയാം, അവന് വേഗത്തിന് ഓടാൻ പറ്റത്തില്ല. പാപത്തിൻ്റെ വഴിയിൽ ഓടിയവൻ്റെ തുട യാക്കോ ദൈവദൂതൻ തൊട്ട് ഉളുക്കി, ആ ഉളുക്കിയ തുടയുമായി യാക്കോബിനെ പിന്നെ കാണുകയാണ്. അന്നു മുതലൊരു പുതിയ ഓട്ടം ആരംഭിച്ചു, ദൈവീക വിശുദ്ധിയുടെ ഓട്ടം. പാപത്തിൻ്റെ പിന്നാലെ ഓടിയവൻ കർത്താവിൻ്റെ പിന്നാലെ ഓടുന്നവനായി മാറിയത് ഈ സംഭവത്തിൽക്കൂടെ. അന്നവൻ്റെ പേര് മാറ്റി യാക്കോബ് എന്നല്ല നിന്റെ പേര്, പിന്നെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും അവകാശി എന്നർത്ഥമുള്ള ഇസ്രയേൽ എന്ന പുത്തൻ പേരെന്ന് കൊടുത്തു. യാക്കോബ് പറഞ്ഞു, ഇവിടെ വെച്ച് എൻ്റെ ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. ദൈവത്തെ മുഖാമുഖം കണ്ട സ്ഥലം, അവൻ രൂപാന്തരപ്പെട്ട സ്ഥലം, പഴയ പേര് മാറി പുതിയ പേര് കിട്ടിയ സ്ഥലം. അന്ന് തൊട്ട് യാക്കോബിൻ്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു. ആ വടി ബലഹീനതയുടേതാണെങ്കിലും യാക്കോബ് പറയും ഈ വടിയുള്ള നന്നായി, കാരണം തുട ഉളുക്കിയത് കൊണ്ടാണ് എൻ്റെ പഴയ പാപത്തിൻ്റെ ഓട്ടം ഞാൻ നിർത്തിയത്. ഈ വേദനകൾ വന്നതുകൊണ്ടാണ് പാപത്തിൻ്റെ ഓട്ടം ഞാൻ നിർത്തിയത്. കയ്യിൽ വടി പിടിച്ചുകൊണ്ട് നടക്കുന്ന പിന്നൊരു യാക്കോബുണ്ട്. ആ യാക്കോബിനെ കുറിച്ച് നാം വായിക്കുന്ന എബ്രായ ലേഖനം 11:21 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, വിശ്വാസത്താ യാക്കോബ് മരണകാലത്തിങ്കൽ യൗസേപ്പിൻ്റെ മക്കൾ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കുന്ന പിതാവായി മാറി. ഞാൻ നിങ്ങളെ തലമുറകൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന ഒരു പിതാവാകണമെങ്കിൽ, നമ്മുടെ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന പിതാവാകണമെങ്കിൽ പാപത്തിൻ്റെ ഓട്ടം നിർത്തിയേ പറ്റത്തുള്ളൂ. ദൈവം ഒന്ന് പിടിക്കണം. പാപത്തിൻ്റെ വടിയിലൂടെ ഓടുന്നവന് തലമുറകൾക്ക് അനുഗ്രഹമാകാൻ പറ്റത്തില്ല, തലമുറകൾക്ക് ശാപമായി മാറുക മാത്രമേ ഉള്ളൂ. ആ പാപത്തിൻ്റെ ഓട്ടം നിർത്തിയിട്ട് കർത്താവിൻ്റെ പിന്നാലെ ഓടിത്തുടങ്ങണം. അവൻ തലമുറകളെ അനുഗ്രഹിച്ചു, എന്നിട്ട് വടിയുടെ അറ്റത്ത് ചാരി നിന്നുകൊണ്ട് അവൻ നമസ്കരിച്ചു. തിന്മയിൽ ഓടിയവൻ ഇത് നമസ്കരിക്കുന്നവനായി മാറി, ദൈവത്തെ ആരാധിക്കുന്നവനായി മാറി. ആ വലിയ കൃപയുടെ ആ രൂപാന്തരത്തിൻ്റെ ചരിത്രമാണ് യാക്കോബിൻ്റെ ചരിത്രം. യാക്കോബിനെ പോലെ രൂപാന്തരം നമുക്കും ഉണ്ടാകണം. ഇന്ന് നാം എവിടെയാണ് ഓടുന്നത്, എങ്ങോട്ടാണ് ഓടുന്നത്? പാടുന്നില്ലേ, ജീവിത യാത്രക്കാരാ കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ഒന്നാമതായി ഓട്ടം ആരംഭിക്കുന്നത് ലോകത്തിൻ്റെ മാലിന്യത്തെ വിട്ട ഓടണം. ലോകത്തെ മാലിന്യത്തെ വിട്ട് ഓടിയവര് ഇപ്പോഴും മാലിന്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണോ? ഒരിക്കൽ മദ്യപിച്ച് രണ്ടുപേര് ഒരു ഒരു ആറിൻ്റെ തീരത്തേക്ക് വന്ന് വള്ളത്തിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ തുഴയുകയാണ്. സന്ധ്യാസമയത്ത് വള്ളം തുഴയാൻ തുടങ്ങിയിട്ടും അവർ നേരം വെളുത്തു കഴിഞ്ഞിട്ടും വള്ളം ഇപ്പോഴും ഇക്കര തന്നെ കിടക്കുകയാണ്. എന്താണ് കാരണം? ആ വള്ളം തീരത്തോട് ചേർത്ത് കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. എന്നിട്ട് കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യും, സിയോൻ സഞ്ചാരി എന്നൊക്കെ പാടി അങ്ങ് തുഴയുക. വള്ളം നീങ്ങത്തില്ല. ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ കെട്ടപ്പെട്ടവരായി, ലോകത്തിൻ്റെ മാലിന്യങ്ങളെ കുടുങ്ങിയവരായി നമ്മുടെ ജീവിതമായിരിക്കുന്നെങ്കിൽ ഒരിക്കലും നിത്യതയോട് ഈ വള്ളം അടുക്കത്തില്ല, ഒരിക്കലും ദൈവസന്നിധിയോട് ഈ ജീവിതം ചെന്ന് ചേരത്തില്ല. നാം ഏറെ നശിച്ചു പോകുവാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ മാലിന്യങ്ങളെ വിട്ട് ഓടുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായി, ഈ ഓട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെങ്ങനെ ഈ ഓട്ടം ഓടണം? പരിശുദ്ധ മാമോദീസായിൽ ആരംഭിച്ച ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടം, ആ ഓട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ഓടേണ്ടത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 12:1 12:1 ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. സ്ഥിരതയോടെ ഓടണം, ഒരിക്കലും പിന്തിരിയരുത്, ഒരിക്കലും പിന്മാറിപ്പോകരുത്. ഓട്ടം ആരംഭിച്ച് നമ്മൾ എന്തു വന്നാലും ഓടി തികയ്ക്കുക തന്നെ ചെയ്യണം. എന്തെല്ലാം വന്നാലും പിന്മാറിപ്പോകുവാനിടയാകരുത്. ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രതികൂലങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം, രോഗങ്ങൾ, മരണം, പ്രയാസങ്ങൾ ഒക്കെ നമ്മളെ പിന്തിരിപ്പിക്കും, പിന്മാറിപ്പോകുവാനിടയുണ്ട്. രണ്ടാമതായി പ്രലോഭനങ്ങളാണ്, പാപത്തിൻ്റെ വശീകരിക്കുന്ന പ്രലോഭനങ്ങൾ കാണുമ്പോൾ ഈ ഓട്ടം നിർത്തിയിട്ട് പിന്മാറിപ്പോയ ധാരാളം പേരുണ്ട്. പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടത്തിൽ നിന്ന് ഒരിക്കലും നമ്മളെ പിന്തിരിപ്പിക്കുവാനായിട്ട് ഇടയാകരുത്. ഒരു ഇരുട്ടു നിറഞ്ഞ രാത്രിയിൽ തൻ്റെ പിതാവിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടി യാത്ര ചെയ്യുകയാണ്. അവരുടെ കയ്യിൽ കൊച്ചു മെഴുകുതിരി കത്തിച്ചു പിടിച്ചിട്ടുണ്ട്. ഈ മോൻ അപ്പനോട് ചോദിക്കുക, അപ്പാ ഭയങ്കരമായ ഇരുട്ട് ഇവിടെ എല്ലാം ബാധിച്ചിരിക്കുക, നമ്മുടെ കയ്യിൽ ചെറിയ പ്രകാശം മാത്രം, ഈ ചെറിയ പ്രകാശത്തിന് എങ്ങനെയാണ് അപ്പച്ച ഈ മുഴുവൻ ഇരുട്ടിനെയും മാറ്റുവാൻ കഴിയുന്നത്, ഈ ചെറിയ മെഴുകുതിരിയുടെ പ്രകാശത്തിന് എങ്ങനെയാണ് ഈ മുഴുവൻ ഇരുട്ടിനെയും മാറ്റാൻ കഴിയുന്നത്? അപ്പം പറഞ്ഞു, മോനെ നമ്മുടെ കയ്യിൽ കൊച്ചു പ്രകാശമേ ഉള്ളെങ്കിലും ഈ ലോകം മുഴുവൻ ഇരുട്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിലും നീ ഭയപ്പെടേണ്ട, ഒരു ചുവട് വെച്ച് കഴിയുമ്പോൾ അടുത്ത ചുവട് എവിടെയാണ് വെക്കേണ്ടതെന്ന് കാണിക്കുവാൻ ഈ പ്രകാശത്തിന് കഴിയും, അത് മതി നമുക്ക്. നീ ഒരു ചുവട് വെക്ക്, അത് കഴിഞ്ഞ് അടുത്ത ചുവട് എവിടെയാണ് വെക്കേണ്ടതെന്ന് കാണിക്കുവാൻ ഈ പ്രകാശത്തിന് കഴിയും, അത് മതി നമുക്ക്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, മുന്നിലോ ഒരു ചുവട് വെപ്പാൻ മാത്രം ഇട കാണുന്നു ഞാൻ, ആയതും അത് എനിക്ക്, ശേഷമെല്ലാം ദൈവകൃപ. ഇന്നെല്ലാം ഭാവിയെല്ലാം കാണുന്നില്ല, ഞാൻ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒന്നും തെളിഞ്ഞു കാണുന്നില്ല, ഒത്തിരി പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മുമ്പിലുണ്ട് താനും. പക്ഷെ എൻ്റെ കൂടെ അനുദിന പ്രകാശമായി എൻ്റെ കർത്താവുണ്ടെങ്കിൽ ഇന്ന് വേണ്ട പ്രകാശം അവൻ തന്നുകൊള്ളും, ഇന്ന് വേണ്ട അപ്പം അവൻ തന്നുകൊള്ളും, നാളെ വേണ്ടോ നാളെ അവൻ തന്നുകൊള്ളും. നിരാശപ്പെടാതെ ഭാരപ്പെടാതെ ഓരോ ചുവടും മുമ്പോട്ട് വെക്കുവാൻ ഈ തിരുവചനം നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. 46 ഒരു മനോഹരമായ സങ്കീർത്തനമാണ്. 46 ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല, നാം ഭയപ്പെടുകയില്ല. ലോകം കീഴ്മേൽ മറിഞ്ഞാലും എനിക്കില്ലോർ ഭയം, തീരമാറി ഞലച്ചാലും യേശുവൻ സങ്കേതം, പാടുമേ ജയഗീതം ആയുസിൻ നാളെന്നും, യേശുവിൻ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം, എന്നെ വീണ്ട രക്ഷകൻ്റെ സ്നേഹമാർക്കുരയ്ക്കാ, രക്തം ചൊയ്സൻ ചൊരിഞ്ഞെൻ്റെ കടം വീട്ടിയല്ല, പാടുമേ ജയഗീതം ആയുസിൻ നാളെന്നും, യേശുവിൻ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. 73-ാം സങ്കീർത്തനം നമുക്ക് സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ദൈവഭക്തനായ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം. ഈ സങ്കീർത്തനം എഴുതാൻ ആസാഫിനെ പ്രേരിപ്പിച്ചത് ഒരു വലിയ സങ്കടമാണ്. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ആസാഫ് പറയുന്നുണ്ട്, എൻ്റെ കാലടികൾ ഏകദേശം ഇടറിപ്പോയി, എൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരു പിന്തിരിഞ്ഞു പോവുകയാണ്, ഒരു നിരാശ വന്നു, ഒരു പ്രതികൂലം ബാധിച്ചു. ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടത്തിൽ, കർത്താവിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിൽ ഓടിയവൻ കാലടികൾ വഴുതിപ്പോയി, അവൻ്റെ കാലുകൾ ഇടറിപ്പോയി. എന്താണ് കാരണം? ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോടെനിക്ക് അസൂയ തോന്നി. ദൈവഭക്തിയോടും പ്രാർത്ഥനയോടും വിശുദ്ധിയോടും ജീവിച്ചൊരു മനുഷ്യനാ ആസാഫ്. പക്ഷെ ആസാഫിനെന്ന് സങ്കടങ്ങളാ, എന്നും ദാരിദ്ര്യമാ, എന്നും പ്രതികൂലങ്ങളാ. പക്ഷെ ദൈവത്തെ അറിയാതെ, ദൈവത്തെ ധിക്കരിച്ച് ജീവിക്കുന്ന അഹങ്കാരികളുണ്ട് അവിടെ, അവൻ്റെ ഗ്രാമത്തിൽ ജീവിക്കുന്നുണ്ട്. അവർക്കൊരു കുറവുമില്ല, അവരൊക്കെ ഉയർന്നുയർന്നു വരികയാണ്. ഇത് കണ്ടപ്പോഴ സങ്കടം തോന്നിയത്, അയ്യോ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയെ കടികതും വെറുതെയല്ലയോ എന്ന് ആസാഫ് ചിന്തിച്ചു. ഈ നിരാശ ആസാഫിനെ ബാധിക്കുക. പക്ഷെ ഒടുവിൽ അവൻ ദൈവമന്ദിരത്തിൽ ചെന്നു, ദൈവത്തോട് ചോദിക്കാൻ ചെന്നു, എന്താ ഇങ്ങനെ തമ്പുരാനെ? കർത്താവിന് പിന്നാലെ ജീവിക്കുന്ന, കർത്താവിനെ അറിയുന്ന, പ്രാർത്ഥിക്കുന്ന എനിക്കെന്താ ഈ സങ്കടം? എനിക്കെന്താ ഈ പ്രതികൂലങ്ങൾ? ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്കൊരു കുറവുമില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. അവൻ ദൈവാലയത്തിൽ ചെന്നപ്പം ദൈവം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ആ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആസാഫ് പറയുന്നുണ്ട്, അയ്യോ കർത്താവേ, ഞാൻ നിന്നോട് മറുതലിച്ചപ്പോൾ ഞാനൊരു പൊട്ടനായിരുന്നു, ഒന്നും അറിയാത്തവനായിരുന്നു, ഒരു മൃഗത്തെ പോലെയായിരുന്നു. കർത്താവ് പറയാണ്, ഞാൻ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു. ദൈവത്തെ അറിയാതെ ഉയർന്നു വരുന്ന ആളുകളുണ്ടല്ലോ, അവരെ വഴുവഴുപ്പി ഞാൻ നിർത്തുക. സോപ്പിൻ്റെ കുമള പോലെ അവരിങ്ങ് പൊങ്ങുമെങ്കിലും പെട്ടെന്ന് പൊട്ടിപ്പോകും. നീ പിന്നെ അതിലെ നടന്നു പോകുമ്പോൾ അറിയാം അവരില്ലെന്നറിയാം. തലമുറ നശിച്ചു പോയി നീ കേൾക്കും. അവർ പെട്ടെന്ന് ഉയർന്നു വരുമെങ്കിലും ദൈവത്തെ അറിയാതെ ധിക്കരിച്ച് തിന്മയിൽ മറ്റുള്ളവരെ കബളിപ്പിച്ച് അഹങ്കാരത്തോടെ ജീവിക്കുന്നവർ പെട്ടെന്ന് നശിച്ചു പോയി നീ കേൾക്കും. പക്ഷെ നിന്റെ കാര്യം അങ്ങനല്ല. നീ ദൈവ പദ്ധതിക്കുള്ളിലുള്ളവനാണ്. കർത്താവിന് പിന്നാലെ ജീവിക്കാൻ തീരുമാനിച്ചവൻ, കർത്താവിന് പിന്നാലെ ഓടുന്ന നീ ദൈവത്തിൻ്റെ പദ്ധതിക്കുള്ളിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. അവൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്ന 23-ാം വാക്യത്തിൽ പറയുക, 73-ാം സങ്കീർത്തനത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കും, ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കും, നീ എന്നെ എൻ്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കും, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നീ എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാ സമർപ്പണം. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, ഞാൻ നിന്റെ അടുത്ത് എപ്പോഴും ഇരിക്കുക കർത്താവേ. എനിക്ക് രോഗം വന്നാലും, എനിക്ക് ദാരിദ്ര്യം വന്നാലും, എനിക്ക് സങ്കടം വന്നാലും, സന്തോഷം വന്നാലും, നിന്റെ അടുത്ത് ഞാനുണ്ട്, നിന്നോട് പറ്റിയിരുന്ന് ഞാനുണ്ട്, നിന്നോട് ചേർന്നിരിക്കുവാൻ ഞാനുണ്ട്. കാരണം നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുക, അതുകൊണ്ട് എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല. ലോകം കീഴ്മേൽ മറിഞ്ഞാലും എനിക്കില്ല ഭയം, ലോകം കീഴ്മേൽ മറിഞ്ഞാലും എനിക്കില്ല ഭയം, തിരമറിഞ്ഞലച്ചാലും യേശുവൻ സങ്കേതം. അതുകൊണ്ട് പാടുമേ ജയഗീതം, എൻ്റെ ആയുസ്സിൻ്റെ നാളല്ല. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. എൻ്റെ ആലോചനയല്ല, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ കർത്താവിനെ കൈക്ക് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ചിന്ത ആ നല്ല വഴിയിലൂടെ തന്നെ നടത്തുമെന്ന, സുഖത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, സമൃദ്ധിയുടെ വഴിയിലൂടെ നടത്തുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ കർത്താവിനെ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെ നടത്തിയത്. ഞാൻ പിടിച്ചു വലിച്ചുകൊണ്ട് എവിടെയാണ് അവൻ്റെ കയ്യിൽ ഇങ്ങനെ കുതറി പോകുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കർത്താവേ, നല്ല വടി ഉണ്ടായിരുന്നിട്ടും നീ എന്താണ് കർത്താവേ എന്നെ ഈ കല്ലും മുള്ളും നിറഞ്ഞ വേദന നിറഞ്ഞ വടിയിലൂടെ നടത്തുന്നത്? തമ്പുരാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നിന്നെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. അതേറ്റവും നന്മ നിറഞ്ഞ പദ്ധതിയാണ്. നിനക്കതറിയത്തില്ല, അതുകൊണ്ട് നീ എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പാടുകയാണ്, ഇല്ലാജ്ഞാനം എന്നിൽ നാദാ നിൻ തീരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചോ നിന്റെ ഹീത പോലെ എന്നെ നിത്യം നാട തേടണമേ. നിന്റെ ഹിതം മതിയും, നീ എന്നെ നടത്തിയാ മതിയെന്ന്. അതാണ് ഏറ്റവും മനോഹരമായ ദൈവത്തിൻ്റെ പദ്ധതി. ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവ പദ്ധതിക്കുള്ളിലാണ് ജീവിക്കുന്നത്. അവൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. എനിക്കതിൻ്റെ അവസാനമൊന്നും അറിയത്തില്ലെങ്കിലും എനിക്കറിയാം അവിടെ നന്മയ്ക്കായിട്ട് തന്നെ തീരും, എല്ലാം നന്മയ്ക്കായിട്ട് തന്നെ തീരുമെന്നറിയാം. എനിക്ക് ചെയ്യാനായിട്ടുള്ളത്, എൻ്റെ കർത്താവേ, എല്ലാറ്റിനും നിനക്ക് സ്തോത്രമെന്ന് പറയാനേ പറ്റത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എൻ്റെ സങ്കടങ്ങൾക്കും എൻ്റെ സന്തോഷങ്ങൾക്കും എൻ്റെ വേദനകൾക്കും എല്ലാറ്റിനും നന്ദിയോടെ സ്തോത്രമെന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആസാഫ് എഴുതുകയാണ്, ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കും, സ്വർഗത്തിലും ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയുക. ലാസറിൻ്റെ സഹോദരിയായ മറിയയെക്കുറിച്ച് നമുക്കറിയാം. മറിയയെക്കുറിച്ച് പുതിയ നിയമത്തിൽ എവിടെ വായിച്ചാലും അവിടെ എല്ലാം പറയുന്നുണ്ട്, മറിയ കർത്താവിൻ്റെ കാൽപ്പാടത്തിൽ ഇരുന്നു. മറിയയെക്കുറിച്ച് അങ്ങനെ പറയുന്നു, എപ്പോഴും അവിടെ ഇരിക്കുന്ന എവിടാണ്? കർത്താവിൻ്റെ കാൽപ്പാടത്തിലാണ്. യേശു പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, കാരണം അവൾ ഇരുന്നത് എപ്പോഴും കർത്താവിൻ്റെ കാൽപ്പാടത്തിലാണ്. യേശു ആദ്യമായി ലാസറിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ഒരു സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ്. യേശു വന്നു, മാർത്തയാകട്ടെ പലവിധ ജോലികളിൽ ബദ്ധപ്പെട്ട് ഓടി നടക്കുമ്പോൾ മറിയ കർത്താവിൻ്റെ കാൽപ്പാടത്തിലിരുന്ന് എൻ്റെ വചനങ്ങളിങ്ങനെ കേൾക്കുകയാണ്. യേശുവിൻ്റെ കാൽപ്പാദം. രണ്ടാമത് യേശു വരുമ്പം ലാസർ മരിച്ചുപോയി. ലാസർ മരിച്ചു കഴിഞ്ഞിട്ട് യേശു അവിടേക്ക് ചെല്ലുന്നു. വലിയ ദുഃഖം നിറഞ്ഞ സമയമാണ്. ദുഃഖം നിറഞ്ഞ സമയത്ത് വരുമ്പോഴും മറിയ ഓടിച്ചെന്ന് കർത്താവിൻ്റെ കാൽപ്പാടത്തിലിരുന്നു. അവളെപ്പോഴും ഇരിക്കുന്ന കാൽപ്പാടത്തിലാണ്. ജീവിതത്തിൻ്റെ സാധാരണ സമയങ്ങളിലും ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും മറിയിരുന്നത് കർത്താവിൻ്റെ കാൽപ്പാടത്തിലാണ്. മൂന്നാമതായി യേശു വീണ്ടും ബെഥാനി വന്നു. ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് വലിയ ആഘോഷത്തിൻ്റെ ദിവസങ്ങളിലാണ് യേശു അവിടേക്ക് വരുമ്പോഴും അന്നും മറിയ സ്വച്ഛ ജടാമാസി തൈലവുമായി യേശുവിൻ്റെ കാൽപ്പാടത്തിൽ വന്നിരുന്ന് യേശുവിനെ അഭിഷേകം ചെയ്തു. ഒരിക്കലും ആ കാൽപ്പാദം വിട്ടു മാറിയില്ല. പ്രലോഭനങ്ങളിലോ പ്രതികൂലങ്ങളിലോ ഒന്നിനുമേ മറിയയെ യേശുവിൻ്റെ കാൽപ്പാടത്തിൽ നിന്ന് പിടിച്ചു മാറ്റാൻ പറ്റിയില്ല. നമുക്കൊരിക്കലും പിന്മാറല്ലേ. ക്രിസ്തീയ ജീവിതമാകും നോട്ടത്തിൽ എന്തു വന്നാലും എൻ്റെ സങ്കടം വന്നാലും പിന്മാറിപ്പോകരുത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമാ ലേഖനം 8:35 വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപിരിക്കും? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ ആപത്തോ നഗ്നതയോ വാളോ ഇപ്പോഴുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഒരു സൃഷ്ടിക്കും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കും. ഒന്നിനും കർത്താവിൽ ഞങ്ങളെ പിന്മാറ്റാനായിട്ട് പറ്റുകയില്ല. ഹബക്കൂ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു മനോഹരമായ സാക്ഷ്യവചനമുണ്ട്. ഹബക്കൂ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളാണ്. ഹബക്കൂക്ക് 3:17-18 ഇങ്ങനെയാണ്: അത്തിവർഷം തടർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവമുണ്ടാകുകയില്ല, ഒലിയുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ഗോശാലകളിൽ കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുപോകും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും, യഹോവയായ കർത്താവിൻ്റെ ബലമാകുന്നു, അവനെൻ്റെ കാല് മാൻപേട കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടത്തുമാറാക്കും. ഹബക്കൂക്കിൻ്റെ ജീവിത അനുഭവമായത്, അത്തിവർഷം നട്ടു ഫലമുണ്ടായില്ല, മുന്തിരിവള്ളി നട്ടു അനുഭവമുണ്ടായില്ല, ഒലിയുമരത്തിൻ്റെ കൃഷികളൊക്കെ വെറുതെയായിപ്പോയി, എല്ലാം നഷ്ടമായിരുന്നു. കൃഷികളെല്ലാം നഷ്ടമായപ്പോൾ പിന്നെ കോസാറുകളെ കന്നുകാലികളെ വളർത്തി കൂട്ടത്തോടെ ചത്തുപോയി. എന്നിട്ടും ഹബക്കൂക്ക് പറയണം, എങ്കിലും എന്നുള്ള പദമാ വളരെ മനോഹരം. എങ്കിലും എന്തെല്ലാം വന്നാലും യഹോവയിൽ ആനന്ദിക്കും, രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും, യഹോവയായ കർത്താവിൻ്റെ ബലമാണ്, അവൻ്റെ കാലുകളെ മാൻപേടക്കാൽ പോലെ ആക്കും. ഈ പ്രതിസന്ധികളുടെ നടുവിലും മാൻപേടെ പോലെ കുന്നുകളിന്മേൽ ഓടിക്കേറുവാൻ എൻ്റെ കാലിന് ബലം തരുന്ന ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നിരാശപ്പെടത്തില്ല, ഞാൻ പിന്മാറിപ്പോകത്തില്ല. ഏലിയാവിനെ കുറിച്ച് വായിക്കുന്നില്ലേ? ഏലിയാവ് എത്ര ധീരനായ പ്രവാചകനായിരുന്നു. അഹാബ് രാജാവിന് മുമ്പിൽ ചെന്ന് പറഞ്ഞു, ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഈ ദേശത്ത് മഴയോ മഞ്ഞോ പെയ്യത്തില്ലെന്ന്. ഇപ്പൊ ഏലിയാവ് അത്ര ധൈര്യമുള്ള പ്രവാചകനാണ്. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നുണ്ട്, ഇസബേലിന്റെ കൽപ്പന കേട്ട്, ഏലിയാവിനെ കൊന്നു കളയുമെന്ന കൽപ്പന കേട്ട് ഏലിയാവ് മരുഭൂമിയിലൂടെ ഓടിയോടി തളർന്ന് ചൂരച്ചെടി തണലിൽ വീണ് പറഞ്ഞു, മതി യഹോവേ, ജീവിച്ചത് മതി, എനിക്കങ്ങ് മരിച്ചാൽ മതി, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞ് മരിക്കാൻ ഇച്ഛിച്ച് കിടക്കുന്ന പ്രവാചകൻ. നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ ചിലപ്പോഴൊക്കെ വലിയ വിശ്വാസമൊക്കെ പറയും, വലിയ വിശ്വാസ വീരന്മാരായിരിക്കും ചിലപ്പോൾ നമ്മൾ. ചില സന്ദർഭങ്ങളിൽ, ചില പ്രതികൂലങ്ങളിൽ നമ്മൾ തളന്ന് വീണു പോകും. ഏലിയാവിനെ പോലെ മരിച്ചാൽ മതി എന്ന് പറയും. മരണം കാംക്ഷിച്ച് ചൂരച്ചെടി തണലിൽ തളർന്നു കിടക്കുന്ന ഏലിയാവ്, ഏലിയാവിനെ മരണത്തിന് വിടാൻ ദൈവത്തിന് ഇഷ്ടമില്ലായിരുന്നു. ദൈവദൂതൻ ആ മരുഭൂമിയിലൂടെ നടന്നു വന്നു, ഏലിയാവിനെ തട്ടിവിളിച്ച് ഉണർത്തി, എന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നുക കുടിക്കുക, നിനക്കിനി ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ എൻ്റെ കുഞ്ഞെ, നീ തടന്നു പോകേണ്ടവനല്ല, നീ മരിക്കേണ്ടവനല്ല, നീ നിരാശപ്പെടേണ്ടവനല്ല, നിന്റെ മുമ്പിൽ ഇനിയും ഒരു യാത്രയുണ്ട്, നീ ഇനിയും യാത്ര ചെയ്യണം. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം എത്തുന്നതുവരെ നിന്റെ യാത്ര തീരത്തില്ല, ദൈവസന്നിധി ചെല്ലുന്നതുവരെ ഈ യാത്ര തീരത്തില്ല, ഇനിയും ഓടാനുണ്ട്. അങ്ങനെ എഴുന്നേപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് 40 രാവും 40 പകലും നടത്തി ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം ഏലിയാവിനെ എത്തിച്ച ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എന്ത് പ്രതികൂലം വന്നാലും, എന്ത് പ്രലോഭനം വന്നാലും നമ്മളെ തള്ളിക്കളയാതെ ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി നടത്തുവാൻ കർത്താവ് കൂടെ ഉള്ളതിനാൽ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് ഓടാം. അതുകൊണ്ട് എബ്രായ ലേഖനം 12-ാം അധ്യായം ആരംഭിച്ചത് ഇങ്ങനെയാണ്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ ചുറ്റും സാക്ഷികളുടെ സമൂഹം നിൽക്കുന്നുണ്ട്. ആരാണ് സാക്ഷികളുടെ സമൂഹം? ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ നിരയാ. ആ വിശുദ്ധന്മാർ നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഓട്ടമോടി തികച്ചവരാ. കർത്താവിൻ്റെ അപ്പോസ്തോളന്മാരും കർത്താവിൻ്റെ പ്രവാചകന്മാരും ക്രിസ്തീയ സഭയുടെ വിശുദ്ധന്മാരും എല്ലാവരും ഓട്ടമോടി തികച്ചവരാണ്. അവർ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്, ഓടുന്ന നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ സ്ഥിരതയോടെ ഓടുവീൻ, നിങ്ങളും ഓടുവീൻ, നമുക്ക് പ്രോത്സാഹനം തരിക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധന്മാരുടെ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടെ ഓടുക. പ്രതികൂലങ്ങളിൽ തളരരുത്. പ്രലോഭനങ്ങളെ തടഞ്ഞൊരു മനുഷ്യന്റെ പേരാണ് ദേമാസ്. ദേമാസിനെ കുറിച്ച് 2 തീമോത്തിയോസ് 4:10 പൗലോസ് എഴുതുന്നുണ്ട്. 2 തീമോത്തിയോസ് 4:10 ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി. പൗലോസിന്റെ സന്തത സഹചാരിയായിരുന്നു, ക്രിസ്തീയ ശുശ്രൂഷയെ പൗലോസിന്റെ കൂടുണ്ടായിരുന്ന കൂട്ടുവേലക്കാരനാണ്. അവൻ തെസ്സലോനിക്കയുടെ ആ ലൗകിക സൗന്ദര്യം കണ്ട് ലൗകിക കാര്യങ്ങൾ കൊതിച്ചുകൊണ്ട് അവൻ ക്രിസ്തീയ വേല വിട്ട് വേറെ വഴിക്ക് പോയവൻ. അങ്ങനെ ഒത്തിരി പേരുണ്ട്, ഹുമനയോസ്, അലക്സാണ്ടർ, പൗലോസ് പറയുന്നുണ്ട് അവരുടെയൊക്കെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഓട്ടമോടാൻ ഇറങ്ങിയ പലരുടെയും ഓട്ടം നിന്നുപോയി. ലോകത്തിന്റെ പ്രലോഭനങ്ങളും ലോകത്തിന്റെ പ്രതികൂലങ്ങളുടെയും നടുവിൽ തടന്നുപോയ അനേകരുണ്ട്. അതുപോലെ നമ്മളാകരുത്, നമ്മൾ ഓട്ടമോടുക. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ ലോത്തിന്റെ ഭാര്യയെ ഓർത്തു കൊള്ളണം. ലോത്തിന്റെ ഭാര്യ എന്താണ്? ഓട്ടമോടുവാൻ അനേകർ മുൻവന്നെങ്കിലും ലോത്തിൻ ഭാര്യ പോലെ പിൻപിൽ നോക്കി നിന്നു പോ. ഓട്ടമോടുവാൻ അനേകർ മുൻവന്നെങ്കിലും ലോത്തിൻ ഭാര്യ പോലെ പിൻപിൽ നോക്കി നിന്നു പോ. ലോകത്തിന്റെ പ്രലോഭനങ്ങളെ കണ്ട് നോക്കി നിന്നവളാ ലോത്തിന്റെ ഭാര്യ. അങ്ങനെ ആരും പിന്തിരിഞ്ഞു പോകരുത്. ഒരോട്ടം കർത്താവ് പറഞ്ഞെങ്കിൽ, വിശുദ്ധ മാമോദീസയിൽ ആരംഭിച്ച വിശുദ്ധിയുടെ ഓട്ടത്തിൽ നാം ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പ്രലോഭനങ്ങൾ വീണു പോകരുത്. നമ്മളേറെ ശക്തിയോടെ മുൻപോട്ട് ഓടണം. മൂന്നാമതായി, ഈ ഓട്ടം എങ്ങോട്ടാണ്? നമ്മളെങ്ങോട്ടാണ് ഈ ഓടുന്നത്? ആ എങ്ങോട്ട് ഓടുന്നു എന്ന ചിന്തയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് തിരഞ്ഞെടുത്തത്. ഫിലിപ്പിയ ലേഖനം 3:14. ഫിലിപ്പിയ ലേഖനം 3:14 ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരു ലക്ഷ്യത്തിലേക്കാണ് ഓടുന്നത്. എന്താണ് ലക്ഷ്യം? പൗലോസ്ലീഹ പറഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിൽ കുത്തുന്നവരെ പോലെ മുഷ്ടിയുദ്ധം ചെയ്യുകയല്ല, ലക്ഷ്യമില്ലാത്തവണ്ണമല്ല ഞങ്ങൾ ഓടുന്നത്. എങ്ങോട്ടാണ് ഓടുന്നത് ചോദിച്ചാൽ ഒരു ലക്ഷ്യമില്ലാതെ ഓടുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കൃത്യമായ ലക്ഷ്യത്തോടെ ഓടുന്നത് ക്രിസ്തീയ ജീവിതം ഓട്ടമാണെങ്കിൽ ഈ ഓട്ടത്തിൽ ലക്ഷ്യമുണ്ട്. വീണ്ടും പൗലോസ് എഴുതുകയാണ് 1 കൊരിന്ത്യർ 9:24. 1 കൊരിന്ത്യർ 9:24, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ, നിങ്ങളും വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഒരു വിരുദുണ്ട്. എന്താണ് ആ വിരുദ്? 25 പരിസരം, അവരോ വാടുന്നതും നമ്മളോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. അവർ വാടുന്നത്, ആരെ വാടുന്നത് പ്രാപിക്കുന്നത്? ലോകത്തിൽ ഓടുന്നവരെ വാടുന്നത്. ലോകത്തിൽ ഓടുന്ന ആളുകൾ പ്രാപിക്കുന്ന കിരീടം വാടുന്ന കിരീടമാണ്. നമുക്കോ വാടാത്ത കിരീടമുണ്ട്. പൗലോസ്ലീഹ ലേഖനം കൊരിന്ത്യർക്ക് എഴുതുമ്പം കൊരിന്തിൽ ഒരു വലിയ കായിക മത്സരമുണ്ടായിരുന്നു. ആ മത്സരത്തിൻ്റെ പേര് ഇസ്തൂമിയൻ കളിയെന്ന. കൊരിന്തിലെ ഇസ്തൂമിയൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു ഇസ്തൂമിയൻ കളിയുണ്ട്. ധാരാളം കായിക മത്സരങ്ങൾ അവിടെ ഉണ്ട്. ഈ മത്സരങ്ങളിൽ 1st സ്ഥാനം നേടുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് പൈൻ മരത്തിൻ്റെ ഇലകൾ കൊണ്ട് മെടഞ്ഞ കിരീടം തലയിൽ വെച്ച് കൊടുക്കും. അത് വാടും, പിന്നെ വാടിപ്പോകും. ഈ കൊരിന്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു പട്ടണമാണ് അതേന അല്ലെങ്കിൽ ആഥൻസ്. ആഥൻസിൽ അത് കഴിഞ്ഞൊരു മത്സരം തുടങ്ങി. അതാണ് പിന്നീട് ഒളിമ്പിക്സ് മത്സരമായിട്ട് മാറിയത്. ഒളിമ്പിക്സ് മത്സരത്തില് മാരത്തോൺ ഓട്ടത്തിൽ 1st സ്ഥാനം കിട്ടുന്ന ആളിന് കൊടുക്കുന്ന സമ്മാനം ഒലിവിൻ്റെ ഇലകൾ കൊണ്ട് മെടഞ്ഞ കിരീടമാണ്. അതും വാടും, ആ ഇലയും വാടിപ്പോകും. വാടിപ്പോകുന്ന കിരീടം. അവരോ വാടുന്നതും നമ്മളോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. വാടാത്ത കിരീടം പ്രാപിക്കാനാണ് ഓടുന്നത്. ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടത്തിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, വാടാത്ത കിരീടം, ജീവന്റെ കിരീടം, നിത്യജീവന്റെ കിരീടം പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരോട്ടമാണ് ഇത്. ഈ ഓട്ടത്തിൽ നമ്മളായിരിക്കുന്നോ, ഈ ലക്ഷ്യത്തിൽ നമ്മളായിരിക്കുന്നു, അതോ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെയാണ് ഓടുന്നത്. യേശു ഒരു മനുഷ്യനെ വിളിച്ചു മൂടാ എന്ന്, യേശു ഒരു മനുഷ്യനെ വിളിക്കുക മൂടാ. വിശുദ്ധന ലൂക്കോസ് വിശേഷം 2:20 ഈ ലോകത്തെ സമ്പത്ത് വാരിക്കൂട്ടിയ ഒരു മനുഷ്യന്റെ കഥയാണ്. ധാരാളം ഗോതമ്പ് വാരിക്കൂട്ടി കളപ്പുരയിൽ നിറച്ചിട്ട് അതിന് മേടിക്കിറന്നിട്ട് അയാൾ പറയാണ്, തിന്നുക കുടിക്കുക ആനന്ദിക്കുക. യേശു പറഞ്ഞു മൂടാ, ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചതൊക്കെ ആർക്കാകും? ലോകത്തിൻ്റെ കാര്യങ്ങളുടെ പുറകെ മാത്രം ഓടാനാണോ ക്രിസ്തീയ ജീവിതം? അതിനുവേണ്ടിയാണോ മാമോദീസ ഏറ്റത്? അതിനുവേണ്ടിയാണ് യേശു നമ്മളെ രക്ഷിച്ചത്? അതോ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഓടി നിത്യജീവന്റെ അർഹരായിത്തീരുവാൻ വേണ്ടിയല്ലേ? യേശുവിൻ്റെ പിന്നാലെ സ്ഥിരതയോട് ഓടിയിട്ട് നിത്യജീവൻ പ്രാപിച്ച് നിത്യനാളുകൾ നിത്യകാലങ്ങൾ ക്രിസ്തുവിനോട് കോടാക്കോടി യുഗങ്ങൾ വാഴുവാനല്ലേ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത്? ആ ബോധ്യം അറിയാതെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന മനുഷ്യനെ യേശു വിളിക്കുക മൂടായൻ. ഒരു മൂടനാകുവാൻ നമുക്കാർക്കും ഇടയാകരുതേ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 14:13 എഴുതുകയാണ്. വെളിപ്പാട് 14:13 നമുക്ക് ഏറ്റവും സുപരിചിതമായ വാക്യമാണ്. സ്വർഗത്തിലെ ശബ്ദം കേട്ടു, അതെന്നോട് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവർ. ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യമുള്ളവർ. ആരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്? ആരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്? ചുരുക്കമായി പറഞ്ഞാൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് ക്രിസ്തുവിൽ മരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായിട്ട് കാര്യമില്ല. ലോകത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു വിപുലമായ ശവസംസ്കാര ശുശ്രൂഷ നടത്തിയിട്ട് അത് കഴിഞ്ഞ് എല്ലാവർക്കും തീപ്പാട്ടി കൊടുത്തതുകൊണ്ട് ആരും കർത്താവിലൊന്നും മരിക്കത്തില്ല. കർത്താവിൽ മരിച്ചെന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ടും ആരും കർത്താവിൽ മരിക്കത്തില്ല. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവ് ജീവിക്കണം. ക്രിസ്തുവിനോടൊന്നിച്ച് ജീവിക്കുന്നവരുടെ മരണമാണ് അതെങ്ങനെയും മരിച്ചോട്ടെ, ആ മരണത്തിൽ വരെ കർത്താവിലുള്ള മരണമെന്ന്. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ മരണത്തിനപ്പുറം നിത്യതയിൽ കോടാക്കോടി യുഗങ്ങൾ കർത്താവിനോടൊന്നിച്ച് ആനന്ദത്തോടെ വാഴും. വിശുദ്ധരോടൊന്നിച്ച് കർത്താവിനെ സ്തുതിക്കും. സംഖ്യാപുസ്തകത്തിൽ ബിലയാമെന്നൊരു പ്രവാചകനെ നാം പരിചയപ്പെടുന്നുണ്ട്. ബിലയാമിൻ്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാ. സംഖ്യാപുസ്തകം 23:10 ബിലയാം പ്രാർത്ഥിക്കുകയാണ്, ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ ഞാനും മരിക്കട്ടെ. നല്ല ആഗ്രഹമാണ്. ദൈവമേ, ഒരു ഭക്തന് ഉചിതമായ, ക്രിസ്ത്യാനിക്ക് ഉചിതമായ ഒരു മരണം എനിക്ക് കിട്ടണം. ബിലയാം അങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്കൊരു ഭക്തന്റെ മരണം കിട്ടണം. അങ്ങനെ പ്രാർത്ഥിച്ച ആ മനുഷ്യന് ഒരു ഭക്തന്റെ മരണം കിട്ടിയില്ല. ബിലയാമിനെ ദൈവജനം വാളുകൊണ്ട് വെട്ടിക്കൊന്നു കളഞ്ഞു. എന്താണ് കാരണം? ഒരു ഭക്തനായി ജീവിച്ചില്ല. ദൈവജനമായി ഇസ്രായേലിനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചവനാണ് കൈക്കൂലി മേടിച്ച് ബാലാക്കിൽ നിന്ന് കൈക്കൂലി മേടിച്ച് ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ചവനാണ് ബിലയാം. ഭക്തനായി മരിക്കണമെന്ന് ആഗ്രഹിച്ചവൻ ഭക്തനായി ജീവിച്ചില്ല. ഭക്തനായി ജീവിക്കുന്നവർക്ക് മാത്രമേ ഒരു ഭക്തനായ മരണം കിട്ടത്തുള്ളൂ, ഒരു ഭക്തന്റെ മരണം കിട്ടത്തുള്ളൂ. ബിലയാമിനത് കിട്ടിയില്ല. പൗലുസ്ലീഗ എഴുതുകയാണ്, ഫിലിപ്പിയ ലേഖനം 3:14 നമ്മൾ ചിന്തിച്ചത്. ഒന്നും ഞാൻ ചെയ്യുന്നു, കാരണം ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നൊന്നുമല്ല, എല്ലാം കിട്ടിയെന്നൊന്നുമല്ല, ക്രിസ്തുവേശു എന്നെ പിടിച്ചതുകൊണ്ട് എനിക്കും പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. പിമ്പിലുള്ളത് മറന്ന്, കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ പാപങ്ങളെ മറന്ന്, പാപത്തിൻ്റെ ജീവിതത്തെ മറന്ന്, മുമ്പിലുള്ള വിശുദ്ധിയിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ ഞാൻ ഓടുകയാണ്. അങ്ങനെ ഓടിയ വിശുദ്ധനാണ് പൗലോസ്. ആ ഓട്ടത്തിൻ്റെ അന്ത്യത്തിൽ, തൻ്റെ മരണത്തോടടുത്ത നാളുകളിൽ പൗലോസ് ലീഗ തീമോത്യസ് എഴുതിയ 2:7-8 ഇങ്ങനെ എഴുതുന്നുണ്ട്. 2 തീമോത്യസ് 4:7, ഞാൻ നല്ലപോർ പൊരുതു, എൻ്റെ ഓട്ടം തികച്ചു, എൻ്റെ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. എൻ്റെ ധൈര്യമായിരുന്നു. മരണം അടുക്കുമ്പം ആ ഭക്തന് ഉറപ്പുണ്ടായിരുന്നു, നീതിയുടെ കിരീടം എനിക്ക് കിട്ടുമെന്ന്. ഈ ഉറപ്പ് നമുക്കുണ്ടാകണം. മരണം അടുക്കുമ്പോഴും നീ നീതിയുടെ കിരീടം പ്രാപിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും ഒരു ഉറപ്പുമില്ലാതെ ഒരു ബോധ്യമില്ലാതെ ജീവിക്കുന്നെങ്കിൽ ഇത്രയും നാളും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ജീവിച്ചതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും നാളും പ്രാർത്ഥിച്ചതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും നാളും ആരാധനയെ കൂടിയതിൻ്റെ അർത്ഥമെന്താ? നിത്യതയോടടുക്കുമ്പോൾ, മരണത്തോടടുക്കുമ്പോഴും ഒരു നിത്യതയുടെ ഉറപ്പ് നമുക്കില്ല എങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിച്ചതിൻ്റെ ഉറപ്പെന്താ? അതിൻ്റെ പ്രാധാന്യം എന്താ? പൗലോസിനെ പോലെ പറയാൻ പറ്റും, നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കും, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എനിക്ക് തരും എന്ന് പറയാൻ തക്കവണ്ണം അവിടെ ധൈര്യം നമുക്കുണ്ടാകണം. ക്രിസ്തീയ ജീവിതം ഓട്ടക്കളമാണ്. ഓട്ടക്കളത്തിൽ ഓട്ടം ആരംഭിച്ച മാമോദീസായില്ല, ആ നോടിയോട്ടം ലോകത്തിൻ്റെ മാലിന്യങ്ങളെ വിട്ട പിന്നെയും കുടുങ്ങിപ്പോകരുത് അതിലേക്ക്. യേശുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യത്തെ വിട്ട് ഓടിയവരാ നമ്മൾ, കുടുങ്ങിപ്പോകരുത്. സ്ഥിരതയോടെ എന്ത് പ്രതികൂലം വന്നാലും എന്ത് പ്രലോഭനം വന്നാലും പിന്മാറിപ്പോകരുത്. നമുക്കൊരു ലക്ഷ്യമുണ്ട്, ജീവൻ്റെ കിരീടം പ്രാപിക്കുക എന്നുള്ളത്. ആ കിരീടത്തിലേക്ക് ഓടുവാൻ തക്കവണ്ണം നമുക്കെല്ലാം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ മാമോദീസായിലൂടെ കൃപയാൽ നീ ഞങ്ങളെ രക്ഷിച്ച് ആത്മീയ ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ ഞങ്ങളെ ആക്കി വച്ചിരിക്കും. ഞങ്ങൾ ലോകത്തിൻ്റെ മാലിന്യങ്ങളെ വിട്ട് ഓടിയവരാ, പിന്നെയും അതിലേക്ക് തിരിഞ്ഞ് തോറ്റുപോകുവാൻ ഞങ്ങൾക്കിടയാകല്ലേ, പിന്നെയും പാപത്ത് ജീവിപ്പാൻ ഞങ്ങൾക്കിടയാകല്ലേ. ഇന്നായിരിക്കുന്ന അവസ്ഥയെ ഞങ്ങൾക്കറിയുവാൻ എൻ്റെ വചനം മൂലം ഞങ്ങളെ സഹായിച്ചല്ലോ. സ്ഥിരതയോടെ ഓടുവാൻ, പ്രലോഭനങ്ങൾ വീഴാതിരിക്കുവാൻ, പ്രതികൂലങ്ങളെ തടന്നുപോകാതിരിപ്പാൻ ഞങ്ങളുടെ കൂടെ നീയുണ്ടെന്ന് അറിയും. തമ്പുരാനെ നിന്റെ കരം ഞങ്ങളെ നടത്തുന്നുണ്ടെന്ന് അറിയും. ഞങ്ങൾ ഓട്ടമോടി ഒടുവിൽ കർത്താവേ നിന്റെ സന്നിധി വന്നു ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആത്മീക സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. നാഥായി വചനം കേട്ട് ആരും നഷ്ടപ്പെട്ടു പോകരുതേ, ആരും പിന്മാറിപ്പോകരുതേ, ആരും പാപത്തിൻ്റെ വശീകരണത്തിൽ വീണു പോകരുതേ. എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകലതും ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമഹത്വത്തിനായിട്ട് തന്നെ.